ഹലോ, നമസ്കാരമുണ്ട്. അസ്തിത്വ ദുഃഖം, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, നമുക്കൊക്കെ വലിയ പ്രശ്നമാണ്. ജീവിതത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, മീനിങ് ഓഫ് ലൈഫ് എന്നൊക്കെയുള്ളതിൽ. പണ്ടൊക്കെ ഒരൊറ്റ എക്സിസ്റ്റൻസേ ഉള്ളൂ, ഒരൊറ്റ അസ്തിത്വമേ ഉള്ളൂ. അതായത് നമ്മളിങ്ങനെ ജനിക്കുന്നു, ജീവിക്കുന്നു, തിന്നുന്നു, തൂറുന്നു, ഒക്കെ കഴിഞ്ഞിട്ട് ലൈംഗികതയിൽ ഏർപ്പെടുന്നു, പിന്നെ മരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുടുംബമായി, അതായി, ലോകം, സമൂഹം എന്നൊക്കെ പല പല കാര്യങ്ങൾ. അപ്പം അങ്ങനെ നോക്കുമ്പം നമുക്ക് പല പല എക്സിസ്റ്റൻസ്, പല പല അസ്തിത്വങ്ങളുള്ളമാതിരിയുള്ളൊരു ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെ വേണമെന്നുള്ളത്, എനിക്ക് സൂക്കേടുണ്ടാവരുത്, എൻ്റെ എൻ്റെ വളരെ സെൽഫിഷായിട്ടുള്ള എൻ്റെ കുറേ തോട്ട്സ്. പിന്നെ ഞാനെടുക്കുന്ന ഓരോ റോളുകൾ, ഒരു ഫാദർ എന്നുള്ള രീതിയിൽ, ഒരു പാർട്ട്ണർ, സ്പൗസ് എന്നുള്ള രീതിയിൽ, ഒരു ജോലി എടുക്കുന്ന സ്ഥലത്ത് ഒരു മെൻറ്റർ, കോച്ച് എന്നുള്ള രീതിയിൽ, ദാ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിൻ്റെ രീതിയിൽ, അങ്ങനെ അങ്ങനെ പല പല എക്സിസ്റ്റൻസിലാണ് നമ്മളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പല പല അസ്തിത്വങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഒരു അസ്തിത്വ ദുഃഖം ഇല്ലാത്ത രീതിയിൽ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊരു അസ്തിത്വ ദുഃഖം ഉണ്ടാവും. നമ്മൾ ഒരു മകൻ എന്നുള്ള രീതിയിൽ, ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതാവുകയാണെങ്കിൽ, ചിലപ്പോൾ സ്പൗസ് എന്നുള്ള രീതിയിൽ നമ്മൾ അസ്തിത്വ ദുഃഖം. ബാക്കി എല്ലാ സാധനത്തിനും ഒക്കെ റെഡിയായി വരുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമത്തിലുള്ള വീഡിയോ ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ, അല്ലെ ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അസ്തിത്വ ദുഃഖം. എന്തിനാണ് ഈ വൈ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വൈ, എന്തിന്? ഈ ഒരു ചോദ്യമാണ് വലിയൊരു പ്രശ്നം. അതിനുള്ളൊരു ഉത്തരം എന്തിനാണ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത് വലിയൊരു വലിയൊരു പ്രശ്നമായിട്ടുള്ളൊരു ചോദ്യമാണ്. സ്റ്റാർട്ട് വിത്ത് യുവർ വൈ എന്നാണ് സൈമൺ സിനെക്ക് പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തിനു ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളത്. ഇപ്പോൾ ഓടി 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 ഒരു സ്ഥലത്ത് എത്തിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ എന്തിനിപ്പം നമ്മൾ ഇത്ര നേരം ഓടിയത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരമല്ലാണ്ടേ. കാരണം ഓടാൻ തുടങ്ങുന്ന സമയത്ത് എവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടാണ്. ഓടി അവിടെ എത്തിക്കഴിയുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഈ ഓടം തന്നെയാണ്. ഒന്ന് ഓടിക്കൊണ്ടിരിക്കുക, ഒരു ഡെസ്റ്റിനേഷൻ എത്തി അവിടുന്ന് വേറെ ഓടുക. അവസാനം ഈ ഓട്ടമൊക്കെ നിൽക്കണ എവിടെയാ? ഒരേ സ്ഥലത്ത്. എല്ലാവരും ഓടി എത്തുന്നത് ശ്മശാനത്തിലാണ് എന്നുള്ളതാണ്. ദിസ് വിൽ എൻഡ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനൊക്കെ വല്ല കാര്യമുണ്ടോ, ഈ വീഡിയോ ചെയ്യുന്നതിന് കാര്യമുണ്ടോ, അതുണ്ടോ, കാര്യമുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ നോക്കിയിരുന്നു, അസ്തിത്വ ദുഃഖം ഈ വീഡിയോ ചെയ്യുന്നതിൽ പലപ്പോഴും അസ്തിത്വ ദുഃഖം ഉണ്ടാവും. നമ്മൾ ചില വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതെന്തിന് ചെയ്യുകയെന്ന്. ഞാനങ്ങനെ ഒരു ഒരു സെൽഫ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ആലോചിച്ചു, ആർക്ക് വേറൊരു പരിപാടി ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ നിൽക്കും? അപ്പം ഞാൻ പുസ്തകം വായിക്കും, സിനിമ കാണും, ആൾക്കാരോട് സംസാരിക്കും, ഒരു വെറുതെ കുത്തിരിക്കും, ഒരു പണിയില്ലാണ്ട് കുത്തിരിക്കും, വെറുതെ അലസമായിട്ടുള്ള ദിനങ്ങൾ. നമ്മളെ കാൾ സാൻഡ്ബെർഗ് പറയുന്ന മാതിരി, മകനോട് പറയുന്നു, അച്ഛൻ പറയുന്നത്, നിനക്ക് ജീവിതത്തിൽ അലസമായ ദിനങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളത്. ചില ചില ദിവസങ്ങളൊക്കെ ആൾക്കാർ, പാരൻസ് കുട്ടികളെ ഒരു മീറ്റിങ്ങിന് ശേഷം, നമ്മൾ ഓഫീസിൽ ഒരു മീറ്റിങ്ങിന് ശേഷം വേറൊരു മീറ്റിംഗ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാതിരി തന്നെ കുട്ടികളെ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് വേറൊരു ട്രെയിനിങ്, അതൊന്ന് വേറെ നിലയ്ക്ക്, അത് പഠിക്കണം, ഇത് പഠിക്കണത്, എന്നിട്ട് ജീവിക്കാനുള്ള സമയം നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. എനിക്ക് പലപ്പോഴും സാമൂഹ്യ മാധ്യമത്തിലുള്ള ഇടപെടൽ കാരണം അസ്തിത്വ ദുഃഖം ഉണ്ടാവുന്നത്, നമ്മൾ കുറേ നേരം സാമൂഹ്യ മാധ്യമത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നും, ചേച്ചി ഇതെന്തിനിപ്പോൾ ഇത്ര നേരം വർക്ക് ചെയ്ത്, ആ സമയം നമുക്ക് വല്ല പുസ്തകം വായിച്ചൂടെ, ആ സമയം ഇപ്പം നമുക്ക് സുഹൃത്തുക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്തൂടെ, ആ സമയത്ത് നമുക്ക് വേറെ എന്തും ചെയ്തൂടെ, വെറുതെ കിടന്ന് ഉറങ്ങിക്കൂടെ നിൽക്കും അല്ലേ. ഇതൊക്കെ മനസ്സിൽ കൂടെ അങ്ങനെ വരും. അപ്പോൾ ഇത് വലിയൊരു വലിയൊരു ടെൻഷനാണ്. ഒരു സൊല്യൂഷൻ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഡിജിറ്റൽ മിനിമലിസം മാതിരി കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെക്കുകയെന്നുള്ളത്. പക്ഷെ അപ്പോൾ വിചാരിക്കും, ഇല്ല, നമ്മളിപ്പോൾ ഒരു ജീവിതത്തിൽ നമ്മൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആൾക്കാർക്ക് കൊടുക്കുക, ആൾക്കാർക്ക് പോസിറ്റീവായി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവായാലും ഒരു ജീവനേ ഉള്ളൂ. ആ ഒരു ജീവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇതാക്കണ്ടേ. എക്സ്പീരിയൻസ് പല രീതിയിലുണ്ട് നമുക്ക്, ശാരീരികമായും മാനസികമായിട്ടുള്ള പല പല എക്സ്പീരിയൻസ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന എക്സ്പീരിയൻസ് കേട്ടോ, അതൊക്കെ നമുക്ക്. അതേമാതിരി തന്നെ നമുക്ക് ചില ഈ നേരത്തെ പറഞ്ഞമാതിരി ഓടിയിട്ടൊരു സാധനം എത്തുക എന്നുള്ള ഒരു അക്കംപ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ് ആൾക്കാർക്ക് അല്ലേ. ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങിയിട്ട് ആ കമ്പനി പബ്ലിക് ആവുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക്. വേറൊരാൾക്ക് ചിലപ്പോൾ ആ എക്സ്പീരിയൻസിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഒരു പുസ്തകം എഴുതുന്നത് എന്തിനാണ് ഇപ്പോൾ പുസ്തകം എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു പുസ്തകം വായിക്കുന്നത് ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യവും എടുത്തു കഴിഞ്ഞാൽ എക്സ്പീരിയൻസാണ് അല്ലേ. നമ്മൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് വേണമെന്നുള്ളതുകൊണ്ടല്ല, മെമറ്റിക് ഡിസയേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും പിറകെ പോകുന്നത്, എന്തെങ്കിലും നമ്മൾ നേടാൻ വേണ്ടി പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല. വേറെ ആൾക്കാരൊക്കെ അത് നേടാൻ വേണ്ടി ഇങ്ങനെ ഓടുക കാണുന്ന സമയത്ത് നമ്മളും അത് നേടാൻ വേണ്ടി ഓടുക. ഈ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ ഈ പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തും അല്ലെ. അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാരെ നമ്മൾ നോക്കിയിട്ട് പറയും, ഓ ഇയാൾ പെർഫെക്റ്റ് ആണ് കേട്ടോ പറയും. അയാളോട് ചോദിച്ചാറേ അയാൾ എത്രാണ്ട് ഇംപെർഫെക്റ്റ് ആണെന്നുള്ളത്. നിരന്തരം ഇങ്ങനെ ആൾക്കാരെ പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ, ഇപ്പോൾ യൂട്യൂബിൽ, ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ എവിടെയാണ് കേൾക്കുന്നത് കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എങ്ങനെയാണെങ്കിലും അതിൽ വ്യൂ കുറഞ്ഞാൽ പ്രശ്നം, വ്യൂ കൂടിയാൽ ഏ എന്തുകൊണ്ട് കൂടി എന്നുള്ളത്, ആരും കണ്ടില്ലെങ്കിൽ പ്രശ്നം, ആരെങ്കിലും കമൻറ്റിട്ട ഗുണം ദോഷം ഇതൊക്കെ. അതായത് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ചില ആൾക്കാർ പറയും, ഏയ് ഇതൊന്നും കാര്യമാക്കരുത് എന്നുള്ളത്, ഇതൊന്നും കാര്യമാക്കരുത് എന്ന് പറയുന്നവനും ഇതൊക്കെ കാര്യമാക്കിക്കൊണ്ട് തന്നെയാണ്. അതായത് ഫണ്ടമെൻ്റലി നമ്മളുള്ള കുറേ ആൾക്കാർ പക്ക ഫ്രാഡുകളാണ്. എന്ത് പക്ക ഫ്രാഡ് ആണ്, മനസ്സിലുള്ളത് പറയില്ല, എല്ലാം പുറത്തിങ്ങനെ വെവ്വേറെ കാണിച്ചിട്ട്. അപ്പം ഇടയ്ക്കെൻ്റെ അസ്തിത്വത്തൊക്കെ ഞാൻ എന്നെ തന്നെ നോക്കുന്ന സമയത്ത് ഇച്ച് ഭയങ്കര ഫ്രോഡാണല്ലോ മോനെ എന്നുള്ളൊരു തോന്നലാണ്. അപ്പം ഞാൻ വിചാരിക്കാം, ഇച്ച് എങ്ങനെ ഫ്രോഡായിട്ട് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടെന്നുള്ളത്. ഒരു നമ്മളെ ജീവിത സമൂഹത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രോഡാവണം എന്നുള്ളതിൻ്റെ, ബിക്കോസ് വി ക്വസ്റ്റ്യൻ ആർ സെൽസ് ഓൾ ദ ടൈം, അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും, നിങ്ങൾ ചെയ്തത് ശരിയാണോ, നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണോ, നിങ്ങളിത് പറഞ്ഞത് ശരിയാണോ, ആർ യു ഓൺ ദ റൈറ്റ് പാത്ത്. അത് സ്ഥിരം ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഹേ ആം ഐ ബീങ് എ ഫ്രോഡ്, എൻ്റെ തോട്ടാണ് കേട്ടോ, നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആൾക്കാരാണ്, ഇംപെർഫെക്റ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് എന്തും വിളിച്ചറിയാലോ. ഈ അടുത്ത് നടന്ന ചില ഇഷ്യൂസ് ഞാനങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമ്മളൊരു ഇഷ്യൂവിനെ പറ്റി നമ്മൾ പറയുന്നു, അതിൽ നമ്മളൊരു തോട്ട് പറയുന്നു, പക്ഷെ അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാർ ചെയ്യുന്ന കമൻറ്റുകളിൽ പോലും നമ്മൾ സംസാരിച്ച ആ വിഷയത്തിൻ്റെ ആ ഇഷ്യൂ, ആ പ്രശ്നം നമ്മൾ കാണുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സത്യമാമ എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞൊരു സംഭവം, അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ, ആ അവരെ പല രീതിയിലും വിമർശിച്ചുകൊണ്ട് അവർ അതിന് ഫണ്ടമെൻ്റൽ പ്രോബ്ലം മിസ്സാവുന്നു. അതായത് അവർ കറുപ്പ് എന്ന നിറത്തെക്കുറിച്ചും ഒരു വർഗീയത വരുന്ന രീതിയിൽ അവർ പരാമർശങ്ങൾ ചെയ്തപ്പോൾ അവരെ എതിർത്തുകൊണ്ട് പറയുന്നത് അവരുടെ മനസ്സിൽ കറുപ്പാണെന്ന്. അപ്പം ഇത് കറുപ്പ് എന്നുള്ളത്, അപ്പം നമ്മളൊരിക്കലും നമ്മൾ ഉള്ളിലേക്ക് എത്തി നോക്കുന്നില്ല, നമ്മളും ഈ പ്രശ്നത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളത്. സി, നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. വി ആർ ഓൾസോ പാർട്ട് ഓഫ് സംതിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് പോസിറ്റീവ്ലി, വി ആർ ഓൾസോ പാർട്ട് ഓഫ് സംതിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് നെഗറ്റീവ്ലി. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ ടെൻഷനാണ്, അതൊരു സെൽഫ് ഹെൽപ്പ് മോട്ടിവേഷൻ ലൈനിലായി പോകുന്നുള്ളൊരു ബേജാറാണ്. കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു മോശം സംഭവമായിട്ട് എന്തോ മനസ്സിൽ കുറഞ്ഞു കൂടിയിട്ടുണ്ട്. 10-30 വർഷം മുമ്പേ, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 95 കാലഘട്ടത്തിൽ ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേട്ടു. പിന്നെ ആ കാലഘട്ടത്തിൽ 2-3 സ്ഥലത്ത് ഞാൻ ഈവൻസിൽ ഞാൻ മോട്ടിവേഷൻ ടോക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇങ്ങനെ വളർന്ന് വന്ന് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ കുറേ വായിച്ച് കുറേ ലോകമൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ പലയും പൊള്ളയായ ഡയലോഗുകൾ വലിയ പ്രശ്നമാണ് തോന്നി. പക്ഷേ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെ യു ക്യാൻ ഡു ഇറ്റ്, എൻ്റെ പ്രശ്നമല്ലല്ലോ വേറൊരാൾക്കുള്ളത്. എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു, നിങ്ങൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയല്ല, ഞാൻ അമ്പളെ പ്രശ്നങ്ങൾ ഞാൻ പറയുകയാണ്. പലപ്പോഴും നമ്മൾ ചില ആൾക്കാർ പറയുന്ന കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമാവും, നമുക്കത് മനസ്സിൽ കൊള്ളും. അതെന്താ കാരണം? അത് നമുക്ക് അവരുടെ ജീവിതത്തിലെ അവരുടെ സാഹചര്യങ്ങളും അവരുടെ കഥയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു അടുപ്പുണ്ടാവും. നമ്മൾ ഇൻസ്പയർഡ് ആവുന്നത് എന്താ? നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മൾക്ക് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കിത് പറ്റുമല്ലോ എന്നുള്ളൊരു തോന്നൽ. അതേ സമയത്ത് ഉണ്ടാകുന്നൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എന്ത്? നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുമ്പോൾ അയാളെക്കാട്ടും കേമനാണ് നമ്മളെന്ന് നമുക്ക് ധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അജി അയാൾക്ക് പറ്റുമ്പോൾ എന്താ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് ഡെമണോ. ഈ സംഭവങ്ങളൊക്കെ ഡബിൾ-എഡ്ജ് സോഡുകളാണ്. രണ്ട് ഭാഗത്തു നിന്നും മുറിയാനുള്ള വകുപ്പുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ രണ്ട് ഭാഗത്തു നിന്നും മുറിയാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തിനാണ്ട വീഡിയോ ചെയ്യുന്നത്, വൈ എന്നുള്ളൊരു ചോദ്യം. കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും സാമൂഹ്യ മാധ്യമത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതത്തിലെ കുറേ എക്സ്പീരിയൻസസ്സാണ്. അത് പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകം എന്നെ കൊണ്ടുപോകുന്ന ഒരു ലോകത്തിലേക്ക്, അതെനിക്ക് നഷ്ടപ്പെടുകയാണ്. ദ നമ്പർ ഓഫ് ബുക്ക്സ് ഐ റീഡ് റെഡ്യൂസേഴ്സ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് അവേഴ്സ് ഐ സ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയ. അല്ലേ, ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉള്ള നല്ല സിനിമകൾ കാണാനാവുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എൻ്റെ സമയം എന്നുള്ളതാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, എനിക്ക് തിരിച്ചു കിട്ടാൻ പോവാത്ത, തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു സംഭവം എൻ്റെ സമയമാണ്. ഈ സമയം, ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത്, ആ വീഡിയോ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അത് പോഡ്കാസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിൽ, ആ സമയത്തൊക്കെ ഇനി നഷ്ടപ്പെടുന്നത് എന്താ? എൻ്റെ സമയമാണ്. നമ്മൾ സമയം എന്തുമായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മൾ സമയം ട്രേഡ് ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ജോലിക്ക്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ കൺസൾട്ടിങ് ചെയ്യുകയാണെങ്കിൽ $1,000 ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാനൊക്കെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ, ജോലി എടുക്കുകയാണെങ്കിൽ മാസം ഇത്ര ശമ്പളം എന്നും പറഞ്ഞിട്ട് തരിക, അല്ലെങ്കിൽ കൊല്ലം ഇത്ര ശമ്പളം. അതാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, നമ്മളുടെ സമയവും നമ്മുടെ സ്കില്ലും, അല്ലേ? ഈ രണ്ട് സാധനമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതേ സാധനം തന്നെ, അപ്പോൾ എനിക്ക് പണവും ഇതൊന്നും കിട്ടാത്തൊരു സംഭവത്തിൽ എൻ്റെ സമയം ഇടണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടണം? പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു പൈസയ്ക്ക്, വരുമാനത്തിന് വേണ്ടിയിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടണം? എനിക്കെന്ത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനതൊക്കെ ചെയ്യുള്ളൂ. ഞാനെന്നല്ല, ഒരുവിധം ആൾക്കാരൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട്, ദേ ഗെറ്റിംഗ് സംതിങ്. അതെന്താണ്? മനസ്സംതൃപ്തിയായിരിക്കും, ചിലപ്പം ഫെയിം ആയിരിക്കും. ഇപ്പം എനിക്ക് സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണം ഉണ്ടായിട്ടില്ല, കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശമ്പളം, എനിക്ക് എൻ്റെ സ്കിൽസ് വെച്ചിട്ട് ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ വളരെ തുച്ഛൊരു സംഭവമേ സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് എനിക്ക് കിട്ടുള്ളൂ. ഇറ്റ്സ് നോട്ട് എ ലുക്രേറ്റീവ് സ്റ്റഫ്, എനിക്ക് അറ്റ്ലീസ്റ്റ്. ബാക്കിയുള്ളവർക്ക് എനിക്കറിഞ്ഞൂട, ധാരാളം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം മതി യൂട്യൂബിലൊക്കെ. പക്ഷേ എനിക്ക് കിട്ടിയ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് ഒരിക്കൽ പോലും പരിചയപ്പെടാൻ സാധ്യതയില്ലാത്ത കുറേ ആൾക്കാരുമായി പരിചയപ്പെടാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. കുറേ ആൾക്കാരെന്നെ അറിയുന്നു എന്നുള്ളത്, ഇപ്പോൾ നമുക്ക് വേണേൽ പറയാം ആരറിഞ്ഞാലും അറിഞ്ഞില്ലേ നമുക്ക് പ്രശ്നമില്ല എന്നുള്ളത്. കുറേ ആൾക്കാർക്ക് നമ്മളെ അറിയാമെന്നുള്ളത് കേൾക്കുമ്പം അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒക്കെ ഒരു സുഖവും ഒരു കുളും ഒക്കെ ഉണ്ടാകുന്ന കൂട്ടത്തിൽ തന്നെയാണ്. സാധാരണ മനുഷ്യനല്ലേ ഞാനും. അപ്പം അങ്ങനെ കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എഴുത്തുകാരെ, സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരെ, രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെ, സമൂഹത്തിലുള്ള ആൾക്കാരെ, പല പല വാക്സ് ഓഫ് ലൈഫിലുള്ള ആൾക്കാരെ, ഇവരൊക്കെയായിട്ട് പരിചയപ്പെടാൻ, നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ജനങ്ങളാൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. ധാരാളം ആൾക്കാരെ അറിയാം, എന്തോ വലിയ സംഭവമാണെന്നുള്ളതല്ല. ഞാൻ സാമൂഹ്യ മാധ്യമത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ, വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് പരിചയപ്പെടാൻ കഴിയാത്ത ധാരാളം ആൾക്കാർ, അവരൊക്കെയായിട്ട് എനിക്ക് പരിചയപ്പെടാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശത്രുക്കൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ഒക്കെ തെറിയേക്കാൻ പറ്റിയിട്ടുണ്ട്. ആരോ ഒരാൾ കഴിഞ്ഞു ചോദിച്ചു, എനിക്കിങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കുറച്ചിങ്ങനെ തെറി കേട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് തെറി കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കേൾക്കുന്നതല്ല, കാരണം നമ്മൾ പറയേണ്ട കാര്യം പറയുന്നു, അത് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവർ തെറി പറയുന്നു, കേൾക്കല്ലാണ്ട് നിവൃത്തിയുണ്ടോന്നുള്ളത്. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ. പക്ഷെ തെറി എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഓൾ ഇൻ ഓൾ, ഇൻ ടോട്ടാലിറ്റി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ മൊത്തം കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഇടപെടലുകൾ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതേമാതിരി എന്നെടുത്ത് എടുത്തു കൊണ്ടുപോയിട്ടുള്ളത്, നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് സമയമാണ്. അപ്പോൾ അതിനെ ഒന്ന് വീണ്ടെടുക്കണം എന്നുള്ള വലിയൊരാഗ്രഹം. പല പ്രാവശ്യം ഇടയ്ക്കിടയ്ക്കിങ്ങനെ തോന്നും സാമൂഹ്യ മാധ്യമത്തിനെ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കുന്നത്. പക്ഷെ ഇന്ന് ജീവിതത്തിൽ നല്ലൊരു ശതമാനം സമയം എൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ, എൻ്റെ മൊത്തമായിട്ടുള്ള അസ്തിത്വത്തിൻ്റെ വലിയൊരു ഘടകമാണ് സാമൂഹ്യ മാധ്യമത്തിൽ ചെയ്യുന്ന വീഡിയോസും എഴുത്തും കാര്യങ്ങളൊക്കെ. അതില്ലെങ്കിൽ ഞാൻ പൂർണ്ണമല്ല എന്നുള്ളൊരു ഇതൊക്കെ എത്തിയിട്ടുണ്ട്. അത് നല്ലതാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ വൈ വേ ഡു യു ടേക്ക് ഇറ്റ് ഫ്രം ഹിയർ? ഈ ചോദ്യങ്ങൾ പല തവണയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നൊരു സംഭവമാണ്, ഉത്തരമൊന്നും കിട്ടാറില്ല. നമ്മളൊരു വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം, ഇതിപ്പോൾ ദീ വഴിയിൽ കൂടെ പോകേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ മാറുമ്പോൾ നമ്മൾ വഴിയൊന്ന് മാറിപ്പോകും, അവിടെയും കുറച്ച് കഴിയുമ്പോൾ ഇതേ ചോദ്യം ചോദിക്കും. അതാണ് മനുഷ്യൻ്റെ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ എനിക്ക് വളരെ സന്തോഷം നൽകുന്നൊരു സംഭവം നടന്നിട്ടുണ്ട് എൻ്റെ കണ്ടൻറ് ക്രിയേഷൻ കാര്യത്തിൽ. അജയിൽ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ യൂട്യൂബിൽ, ആ ചാനലുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു അക്കൗണ്ട് ഉണ്ട് അജയിൽ മലയാളി. അതേമാതിരി അജയിൽ മലയാളി എന്നൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞുകൂടെ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ടല്ല, ഒന്നര മാസം രണ്ട് മാസമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ചില പുസ്തകങ്ങളെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ വളരെ ആക്റ്റീവായിട്ട് അതിലെ ആൾക്കാർ ദേ ആർ വെരി ഇൻട്രസ്റ്റഡ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ്. അത് ഭയങ്കരമായിട്ട് ആൾക്കാരത് ഫോളോ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ആൾക്കാർ അതിൽ കമൻറ്റ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ഒരു ചെറിയൊരു വിഷമം ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള ലെവലിലേക്ക് മാറ്റുന്നു. അതൊരു ലെവൽ, ആ ലെവൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എത്തണം താല്പര്യമില്ല. എത്ര ഉയർന്നിട്ടുള്ള ലെവലാണെങ്കിൽ ആ ലെവലിൽ എത്തണം താല്പര്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ ഡോണ്ട് വോണ്ട് ബി നോൺ ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ ഫോർ സം റീസൺ. പക്ഷേ ആൾക്കാർക്കതാണ് ആവശ്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആൾക്കാർക്ക് വേണ്ടത് അവരെ സുഖിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ്. പക്ഷേ ജീവിതത്തിൽ സുഖം മാത്രമല്ലല്ലോ, ദുഃഖങ്ങളുമുണ്ട്, വിഷമങ്ങളുമുണ്ട്, എല്ലാം ഉണ്ട് ജീവിതത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലൊരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് പറയും, ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മറന്നു പോകാൻ വേണ്ടിയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളും ചില രാഷ്ട്രീയവും ചില സാമൂഹിക പ്രശ്നങ്ങളൊക്കെ പറയുന്ന സിനിമകൾ കണ്ട് എന്തിനാണ് മനസ്സ് വിഷമിപ്പിക്കുന്നത്, നമുക്ക് കുറച്ച് വരെ കുറച്ച് ആക്ഷൻ സിനിമയൊക്കെ കണ്ടിട്ടും വരാമെന്നുള്ളത് ഓരോരുത്തർ ചോയ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന സിനിമ എന്നെ ചിന്തിപ്പിക്കുകയാണ് അതിന് ശേഷം എന്നുണ്ടെങ്കിൽ, ഇറ്റ് മേക്സ് മീ ഫീൽ ഗുഡ്. പക്ഷെ അതേപോലെ തന്നെ ഒന്നും ചിന്തിപ്പിക്കാനൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമയാണെങ്കിൽ അതും ഇഷ്ടമാണ് കേട്ടോ. എല്ലാം കലാമൂല്യങ്ങൾ, അതിൻ്റേതായിട്ടുള്ള കലാമൂല്യം എല്ലാത്തിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സിനിമകളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമകളെക്കുറിച്ച് മലയാളം മൂവി പോഡ്കാസ്റ്റ്, മലയാള സിനിമ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളെക്കുറിച്ചും പറയാം എന്നുള്ളതാണ് ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നത്. ചിലപ്പോൾ അത് മാറ്റും. അപ്പോൾ ഈ അടുത്ത് കണ്ട ചില സിനിമകൾ, ഒരു ജീവൻ എന്നിട്ട് വൺ ലൈഫ് എന്നിട്ടുള്ള സിനിമ, ആൻ്റണി ഹോപ്കിൻസിൻ്റെ സിനിമ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അവിടുന്ന്, അതായത് പ്രാഗ്ന്ന് കുട്ടികളെ ഇംഗ്ലണ്ടിലേക്ക് കടത്തി രക്ഷപ്പെടുത്തുകയാണ്, അഡോപ്റ്റഡ് ഹോംസിലേക്ക് കൊണ്ടുപോകാൻ, ഫോസ്റ്റർ ഹോംസിലേക്ക് കൊണ്ടുപോകാൻ. 600-ൽ പരം കുട്ടികളെയാണ് ഈ നിക്കളസ് വിൻറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൻ്റണി ഹോപ്കിൻസാണ് ദയവായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ കഥ. ഞാൻ സിനിമ കാണുമ്പോൾ കരയും. ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനമായപ്പോൾ കണ്ണു നിറഞ്ഞു. അതേപോലെ വേറൊരു സിനിമ കണ്ടു, ആർതർ ദി കിങ് എന്ന് പറഞ്ഞിട്ട്, നായയും മനുഷ്യനും തമ്മിലുള്ള ശരിക്കും നടന്ന കഥയാണ്. അതിൽ എനിക്ക് തേങ്ങുകയൊക്കെ ചെയ്ത് ഞാൻ ആ സിനിമ കണ്ടുകൊടുക്കണം സമയത്ത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു സിനിമ കാണുമ്പോൾ കരച്ചിൽ വരിക, ഒരു സിനിമ കാണുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി അല്ലെങ്കിലും മെൻ്റലി നമ്മൾ പല പല സ്ഥലങ്ങളിലും പല പല സാഹചര്യങ്ങളും പല പല കാര്യങ്ങളും അനുഭവിച്ചറിയുക, അത് അനുഭവിച്ചറിയുന്ന സമയത്ത് അത് നമ്മളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുക, ഇതൊക്കെ ഭയങ്കര അതൊക്കെയാണ് അനുഭവങ്ങൾ. സാമൂഹ്യ മാധ്യമത്തിൽ ചില സമയത്ത്, ഇപ്പം ഞാൻ എല്ലാ മാസവും എഴുത്ത് എന്ന് പറഞ്ഞ മാസികയ്ക്ക് വേണ്ടിയിട്ട് നോട്ടം എന്നാണ് ഒരു പങ്ക്തി എഴുതുന്നുണ്ട്. ഓരോ മാസവും ഓരോ ടോപ്പിക്കാണ്. മാസം ജനാധിപത്യമായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിച്ച കവിതകൾ വഴി പോകാൻ. അങ്ങനെ ഏപ്രിൽ എന്ന് പറയുന്നത് കവിതാ മാസമാണ്. ഇറ്റ് ഈസ് എ നാഷണൽ പോയിട്രി മന്ത് എന്നാണ് അമേരിക്കയിൽ. അപ്പം അതിൽ എല്ലാവരും കവിതകൾ വായിക്കും, ആൾക്കാരുടെ ഓപ്പൺ മൈക്കുകളുണ്ട്, കവിതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്ര ഈ ഏപ്രിൽ ലക്കത്തിൽ എഴുത്തിൻ്റെ നോട്ടം എന്നുള്ള പംക്തിയിൽ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് ചെയ്തത്. അപ്പം ഏതാലും എത്രയോ കാലമായി കവിത ഭയങ്കര ഇഷ്ടമാണ്, കവിത വായിക്കലും കവിത എഴുതലും ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ തീരുമാനിച്ചു വേണ്ട, കവിത നമ്മളെ ജീവിതത്തിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഞാൻ പറയണേ, നമ്മൾ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾക്ക് താല്പര്യമുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കംപ്ലീറ്റ് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും കൂടിയാണ് എടുക്കുക. എൻ്റെ അനുഭവങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയമാണ് ഞാൻ ഇങ്ങനെ പലതിനും കൊടുക്കുന്നത്. സാമൂഹ്യ മാധ്യമത്തിൽ ഇടപെടുന്നത് ഒരു എക്സ്പീരിയൻസ് അല്ലേന്ന് ചോദിച്ചാൽ ഞാണ്. പക്ഷെ അത് മാത്രമാണ് ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാവില്ലേ? എന്തായാലും കഴിഞ്ഞ രണ്ട് കൊല്ലം എത്ര എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചോ, ഞാൻ കുറേ ഫേസ്ബുക്ക് ഉപയോഗിച്ച്, കുറേ പോസ്റ്റ് ചെയ്ത്, ഇൻസ്റ്റാഗ്രാമിൽ കുത്തിരുന്ന്, യൂട്യൂബ് കുറേ കണ്ട്, അത് മാത്രമാണ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറല്ലേ? ഇതൊക്കെയാണ് ഈ അസ്തിത്വ ദുഃഖത്തിൻ്റെ പ്രശ്നം പലപ്പോഴും. നമുക്കിങ്ങനെ ഉണ്ടാവാൻ, അസ്തിത്വ ദുഃഖം ഉണ്ടാവാൻ കാരണം, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാൻ കാരണം. അപ്പം വിചാരിച്ച് കവിത എന്തായാലും നമ്മൾ തുടങ്ങണം. അപ്പം ഞാൻ ഇനി കവിതകൾ വായിക്കാൻ പോവുകയാണ്. അത് കവിതകൾ വായിക്കണം, കവിതകളെക്കുറിച്ച് സംസാരിക്കണം. ഇപ്പം അതാ എത്രയോ പുസ്തകങ്ങൾ, ഞാനിപ്പോൾ അതാ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാ ഇതൊക്കെ കവിതേൻ്റെ പുസ്തകമുണ്ടല്ലേ. ഇവിടെ ഇപ്പോൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന വെച്ചാൽ ഞങ്ങൾക്ക് പുസ്തകത്തിനൊന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ കവിതകളാണ്, കുറേ ഉണ്ട് കവിതകൾ. ഇതാ വെറുതെ ഒരു പുസ്തകം ഞാൻ എടുത്ത്, ഇതൊരു ജേണലാണ് ഇവിടുത്തെ. ഞാൻ വെറുതെ നിങ്ങളൊന്ന് വായിച്ചു തരാം ഒരു കവിത, ഒരു കവിത ഇംഗ്ലീഷ് കവിതയാണ് കേട്ടോ, ആ വായിച്ചു തരാം. When he leans to take her hands, അവൻ അവളുടെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ആഞ്ഞ് മുന്നോട്ട് ആഞ്ഞ് നിൽക്കും. The body is meant one another. Skin sewn into each other. അതായത് അവരുടെ അവരുടെ തൊലി അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നി തുന്നി വരണമേ. Intimacy threads in the hollow of pores. അതായത് നമ്മളെ സ്കിന്നിൻ്റെ മുകളിലുള്ള പോർസ് ഉണ്ടല്ലോ, അതായത് ചെറിയ ചെറിയ ദ്വാരങ്ങളും മരില്ല, അതിൻ്റെ ഉള്ളിൽ ഇൻറ്റിമസി ത്രെഡ് ഉണ്ടാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ വായിക്കുന്നുള്ളൂ. ഫിംഗേഴ്സ് പാസ് ഇൻ ദ നൈറ്റ്, ഐസ് ലുക്ക് എവേ ഇൻ ദ ഡാർക്ക്. ഷി ഫീൽസ് ലൈക്ക് എ പ്രൈസ് ഇൻ ദ ഡാർക്ക്നെസ്. ഇരുട്ടിൽ ഒരു സമ്മാനം പോലെ തോന്നുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു പ്രയോഗം എഴുതിയത് പെട്രീഷ്യ ഫ്രാൻസ് എന്ന ഒരാളെ എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനെ ഒരു പുസ്തകം ഇവിടെ ഉണ്ട് എന്നുള്ളത്, അങ്ങനെ കവിത ഉണ്ട് എന്നുള്ളത് ഒന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതെടുത്തു കഴിഞ്ഞപ്പോൾ വായിച്ച ആ ഒരു സെന്റൻസുകളൊന്നും കൂടി വായിച്ചു നോക്കൂ. ഷി ഫീൽസ് ലൈക്ക് എ പ്രൈസ് ഇൻ ദ ഡാർക്ക്നെസ്. അവൾക്ക് ഇരുട്ടിൽ ഒരു സമ്മാനമാണ് അവൾ എന്ന് തോന്നുന്നത്. ഓൾ ഡ്യൂറിങ് ദ സ്വെറ്റ് ഓഫ് ഡിസ്കവറി. സ്വെറ്റ് ഓഫ് ഡിസ്കവറി, കണ്ടെത്തലുകളുടെ വിയർപ്പ്. കണ്ടെത്തലുകളുടെ വിയർപ്പ്, അത് കണ്ടെത്തലുകളുടെ വിയർപ്പിൻ്റെ ഇടയിൽ അന്ധകാരത്തിൻ്റെ സമ്മാനമായി മാറുന്നു. ചില ആൾക്കാർ പറയും ഇപ്പം വട്ട എന്ന് പറയും. വായിക്കട്ടെ. ആസ്ക് ഫോർ ട്രസ്റ്റ് ഇൻ ഡീപ് ബ്രെത്ത്സ്. വെയിറ്റ് എ മിനിറ്റ്. ഫോളോ ദ റിതം. എംബ്രേസ് ഹിസ് ബാക്ക്, തൈസ്, ഷോൾഡേഴ്സ്, ഈച്ച് അതേഴ്സ് ടു സേ ഐ ലവ് യു. പ്രണയം, ഉഫ്, എനിക്ക് വയ്യ. പ്രണയം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രണയം എന്ന് പറഞ്ഞാൽ എന്ന് വയ്ക്കും ചില ആൾക്കാർ. പക്ഷെ വേറെ ചില ആൾക്കാർ പ്രണയം എന്ന് പറയുമ്പോൾ ആഹാ, അതിൻ്റെ ഒരു അനുഭൂതി. ഇതൊക്കെയാണ് നമ്മൾ നമ്മളുടെ അസ്തിത്വത്തിൻ്റെ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രണയം എന്നൊക്കെയുള്ള സംഭവമാണ്. ലവ് അല്ലേ, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? പ്രണയം അനുഭവിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവമല്ലേ? ആണ്. ഇറ്റ്സ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ് അല്ലേ? അവയെ വെച്ച് കവിതകൾ സ്ഥിരമായിട്ട് വായിക്കണം. നമ്മളെ ഏരിയ അജൈലാണ്, അജൈലാണ് നമ്മൾ ജോലിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പം എന്ന് വെച്ചാൽ അജൈൽ പോയംസ് എന്ന പേരിൽ തന്നെ ഞാൻ എഴുതിയ കവിതകളും അല്ലാത്ത കവിതകളും ഇംഗ്ലീഷിലുള്ള വായിച്ചുകൊണ്ടിരിക്കുക, വായിക്കുക, റെക്കോർഡ് ചെയ്യുക, ഇടുക. അപ്പോൾ ആൾക്കാർ ചോദിക്കും അങ്ങനെ വായിച്ചിരുന്നപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തിരേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് അല്ല. ഞാൻ സത്യം പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഇത് വായിക്കാം, ഇപ്പം ഞാൻ വായിച്ച കവിത എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വായിക്കാം. പക്ഷെ എന്നോട് ഒരു 5-6 കൊല്ലം മുമ്പേ അലഹാൻഡ്രോ മുറിഗേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിയുണ്ട്, അതായത് സാൻ ഫ്രാൻസിസ്കോയിലെ പോയറ്റ് ലോറിയറ്റായിരുന്നു. അദ്ദേഹത്തിനെ സംസാരിക്കുന്ന ഒരു ഈവൻറ്റിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കവിതകൾ ഉറക്കെ വായിക്കണം, കവിതകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ശബ്ദം ഉണ്ടാക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നതല്ല, അത് ഉറക്കെ വായിക്കണം. നമ്മളോടല്ലെങ്കിൽ വേറൊരാൾക്കെങ്കിലും വായിക്കണം. കാരണം കവിതകൾ കവിതകളാവുന്നത് അത് എഴുതുമ്പോഴും ഒരാളത് വായിക്കുമ്പോഴല്ല, ഒരാളത് ഉറക്കെ വേറൊരാൾക്ക് വേണ്ടി വായിച്ചു കൊടുക്കുമ്പോഴാണ് കവിതകൾ ശരിക്കും കവിതകളായി മാറുന്നതെന്നുള്ളത്. അങ്ങനെ അപ്പം അതുകൊണ്ട് കവിതകൾ വായിക്കണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, അല്ല മലയാളം കവിതകളും. മലയാളം കവിത ഞാൻ എഴുതലുണ്ട്, പക്ഷേ അഞ്ചെണ്ണ വായിക്കാൻ പറ്റില്ല. ചിലപ്പം അത് ഗദ്യമാണ്, അത് കവിതയെ അല്ല, അത് ഗവിതയാണ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ട്രാൻസ്ലേഷൻസ് എത്ര ലോക കവിതകൾ, ഇതിപ്പോൾ ഇന്ന് ഇപ്പോൾ വായിച്ച ഈ കവിത നിങ്ങൾക്ക് തോന്നുന്നില്ലേ മലയാളത്തിൽ അതിനെ പരിഭാഷപ്പെടുത്തിയാൽ തർജ്ജമ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്? എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച പ്രയോഗം തന്നെ, ഇരുട്ടിലെ സമ്മാനമാവുന്നത്, കണ്ടെത്തലുകൾക്കുള്ള വിയർപ്പാവുന്നത് അല്ലേ, ദ സ്വെറ്റ് ഓഫ് ഡിസ്കവറി. ഒരു അതായത് ഒരു കവിത, ഒരു ഏതാനും വരികൾ നമ്മളെ ഒരു പോയിന്റിൽ നിന്നും, ഒരു മാനസികാവസ്ഥയിൽ നിന്നും, ഒരു ഇമോഷനിൽ നിന്നും, ഒരു സ്ഥലത്ത് നിന്നും എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകും അല്ലേ. കവിതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തപ്പോൾ പറഞ്ഞു വന്ന് അസ്തിത്വ ദുഃഖത്തിനെ പറ്റി പറഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പഹയൻ മീഡിയ എന്നുള്ള പോഡ്കാസ്റ്റ് യൂട്യൂബ് ചാനലുകളിൽ ഇങ്ങനെ വല്ലപ്പോഴും വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാം എന്നുള്ളതാണ്. ബാക്കി അതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ വീഡിയോ ഉണ്ടാകും, പക്ഷേ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം മതി ഇങ്ങനെ പറഞ്ഞത്. എല്ലാ സമയത്തും നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ പറയാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ അജൈൽ മലയാളി എവറി 2 weeks ഐ വെരി സീരിയസ്ലി ഡു എ വീഡിയോ ഓൺ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അധികവും ആ ഫീൽഡുകളിൽ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട്, ജോലിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള ചില പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കാനും, ഇപ്പം ആഡം ഗ്രാൻ്റ് ഹിഡൻ പൊട്ടൻഷ്യൽ, എക്സ്ട്രീം ഓണർഷിപ്പ്, ഇതൊക്കെയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില പുസ്തകങ്ങൾ. അതുകൂടാതെ ഇനിയിപ്പം ചാൾസ് ഡിക്കിൻ്റെ സൂപ്പർ കമ്മ്യൂണിക്കേറ്റർ വായിച്ചു, അതിനെക്കുറിച്ച് സംസാരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പുസ്തകം ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്, നമ്മളെ ഡീപ്പ് വർക്ക് എഴുതിയ കാൽ ന്യൂപോർട്ടിൻ്റെ പുതിയ പുസ്തകമായ സ്ലോ പ്രൊഡക്ടിവിറ്റി, മെല്ലെ പ്രൊഡക്ടിവിറ്റി. ഈ സ്ലോവിനെ പറ്റി പറഞ്ഞപ്പം, സ്ലോലെസ്സിനെ പറ്റി പറഞ്ഞപ്പം കാൾ ഹൊനോറിൻ്റെ വളരെ പോപ്പുലറായ ഒരു പുസ്തകമുണ്ട്, ഇൻ പ്രൈസ് ഓഫ് സ്ലോനെസ്. എനിക്ക് ജീവിതത്തിൽ വളരെയേറെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് കാൾ ഹൊനോർ. റിയോ ഡി ജനേറോക്കാരനാണ് അദ്ദേഹം. ഒരു ടെക് ടോക്ക് വഴിയാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്, പിന്നെ ലിങ്ക്ഡിനിൽ ഞങ്ങൾ കണക്റ്റഡായി. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ആലോചിച്ചു, ഞാൻ വലിയ തിരക്കായിട്ട് ഈ ഫേസ്ബുക്കിൽ കാര്യങ്ങളൊക്കെ ഇട്ട് ഇതൊക്കെ ആക്കി ഭയങ്കര തിരക്കായി, അത്തായി അടികൂട്ടി എപ്പോഴൊക്കെയോ ഇൻ പ്രൈസ് ഓഫ് സ്ലോനെസ് എന്നുള്ള പുസ്തകം. അത് ആക്ച്വലി പഹയൻ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാനത് ആ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ഫൈൻഡ് ദാറ്റ്. അപ്പം ആ ഒരു സ്ലോനെസ്സിനെ കുറിച്ചിട്ട്, അപ്പോൾ അങ്ങനെയാണ് കാൽ ന്യൂപോർട്ടിൻ്റെ പ്രൊഡക്റ്റീവ് ആവുക. അപ്പോൾ ആൾക്കാർ മെല്ലെ ആവുകയാണെങ്കിൽ പ്രൊഡക്റ്റീവ് ആവില്ല, എല്ലാം ഫാസ്റ്റായിട്ട് വേഗതയിൽ ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മെല്ലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ബി പ്രൊഡക്റ്റീവ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഈ പുതിയ പുസ്തകം കാൽ ന്യൂപോർട്ടിൻ്റെ വന്നിട്ടുള്ളത്. വായിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അജയൽ മലയാളിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അല്ലാത്ത പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഞാൻ സ്പന്ദമാപിനികളെ നന്ദി വായിച്ചപ്പോൾ അത് അതിനെക്കുറിച്ചൊരു കൈ, നമ്മളെ അൺടിൽ ഓഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗബ്രിയൽ ഗാർഷിയ മാർക്കേജിൻ്റെ പുസ്തകത്തെക്കുറിച്ച് വായനാലോകം എന്നിട്ടുള്ള ചാനലിൽ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് തോന്നും ഇത്രയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ ചെയ്തിട്ട് എന്താന്നുള്ളത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ജീവിക്കാൻ, അല്ലേ? ആരും അറിയാണ്ട്, ആരാലും അറിയപ്പെടാതെ അങ്ങനെ ജീവിച്ച് അങ്ങനെ തീർന്നു പോവാം. അതിനൊരു കുഴപ്പമില്ല കേട്ടോ, വളരെ ഓണറബിളാണ്. നമ്മൾ ജീവിതത്തിൽ അറിയപ്പെട്ടില്ലെങ്കിൽ ആൾക്കാരാൽ അറിയപ്പെടുകയും തെറികേക്കുകയും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതം ഒന്നുമല്ലാണ്ടായി പോയി എന്നുള്ള ധാരണ ഉണ്ടാവേണ്ട ആവശ്യമില്ല. സം പീപ്പിൾ ഗെറ്റ് നോൺ, സം പീപ്പിൾ ഗെറ്റ് നോൺ മോർ, സം പീപ്പിൾ ആർ അൺനോൺ. അൺനോൺ എന്ന് പറയുമ്പോൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതിന് അർത്ഥമല്ല, സിഗ്നിഫിക്കൻസ് ഉണ്ട്. എൻ്റെ ജീവിതത്തിന് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങളെന്നുള്ളത്. പിന്നെ നിങ്ങളിഷ്ടപ്പെടുന്ന ആൾക്കാർ, നിങ്ങളിഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇതൊക്കെ നമ്മളുടെ ഒരു ജീവിതത്തിൽ കൂടെ നമുക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ടാവുന്നുണ്ട്. നമ്മളെ കൂടെയുള്ള പല ആൾക്കാർക്കും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവുന്നുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിനൊരു അവതാരിക എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറേ ആലോചിച്ചു, വേണോ വേണ്ടേ? മടിയനാ ഞാൻ. നമ്മളൊരു ഫണ്ടമെൻ്റൽ ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ മടിയാണ് കാര്യം. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കുമ്പം മടിയാണ്. പക്ഷെ ഞാനത് ഏറ്റെടുത്തു. ചെയ്യോ ചെയ്യില്ല എന്നുള്ളത് വേറെ കാര്യം കേട്ടോ, ചെയ്യുന്നുള്ളതാണ്. ഇത് മൂപ്പർ കേൾക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ഇറ്റ്സ് എ നമ്മളത് നമ്മൾ പക്ഷേ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ മൂപ്പരോട് ഒരു മണിക്കൂർ സംസാരിച്ചു. ആൻഡ് ഐ ഫെൽ ഗുഡ് അബൌട്ട് ഇറ്റ്, യുനോ ദാറ്റ് ഐ തിങ്ക് ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അസ്തിത്വ ദുഃഖം ഉണ്ടാവുമ്പോൾ, നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുമ്പോൾ, അത് ഫോർ വൺ വേ ഓർ അദർ നമ്മൾ വി ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. നമ്മൾ സംസാരിക്കുകയെങ്കിലും വേണം. ഇന്നെനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മുമ്പേ എനിക്ക് ധാരാളം അസ്തിത്വ ദുഃഖങ്ങളുണ്ട്. ഇത് എന്തിനു മത് ഏത് എന്നൊക്കെയുള്ളത്. പക്ഷെ ഇതിങ്ങനെ സംസാരിച്ച് ഒരു കവിത വായിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു അസ്തിത്വ ദുഃഖം ഉണ്ടാവേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് എനിക്ക് എന്നോട് തന്നെ പറയാൻ തോന്നുന്നുണ്ട്. എല്ലാത്ര എളുപ്പമാവും എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കിതാ അരമണിക്കൂർ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഐ ഫെൽ ബെറ്റർ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആവുന്നുണ്ടോ ബെറ്റർ ആവുന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളൊക്കെ സഞ്ചരിക്കുന്നത് ഒരേ തോണിയിലാണ്. കൊടുങ്കാറ്റ് നമ്മൾക്കൊക്കെ ബാധിക്കുന്നുണ്ട്. നമ്മളുടെ ഉള്ളിൽ കൊടുങ്കാറ്റുകളുണ്ട്, പുറത്ത് കൊടുങ്കാറ്റുകളുണ്ട്. ഈ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടാൻ പറ്റില്ല. നമുക്ക് ഈ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കണം, മറുകരയിലെത്തണം. ആ കര എവിടെയെന്ന് അറിഞ്ഞൂടാ. ചിലപ്പം ഈ ബോട്ടിലുള്ള സഞ്ചാരത്തിൽ ഒരു കരയും എത്താണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വിറോൾ ഫെലോ ട്രാവലേഴ്സ്, സഹയാത്രികരാണ് നമ്മൾ, അല്ലേ? പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസും ഹേറ്റ്രഡും വെറുപ്പും മാത്രമേ ഉള്ളൂ ആൾക്കാർ തമ്മിൽ തോന്നും. കാരണം സ്നേഹത്തിന് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് എല്ലാം ഹോളോ ആണെന്ന് തോന്നുന്നൊരു ലോകത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്, അല്ലേ? ആൾക്കാർ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക, എത്ര നല്ലത് പറയാൻ പനയതാന്നുള്ളത് ചോദിക്കും. കാരണം നമ്മളുടെ ഉള്ളിലൊക്കെ ആ ഒരു സംതിങ് ഗുഡ് ഇസ് ഡൈയിങ് ഇൻ സൈഡ് അസ് എന്നുള്ളൊരു ഒരു പോസിറ്റീവ് നോട്ടല്ല. ആലോചിച്ച് നോക്കൂ, വൈ ഈസ് ഇറ്റ് ദാറ്റ് വി ഫീൽ something good is dying inside us. നമ്മളുടെ ഉള്ളിൽ എന്തോ നല്ലത് ചത്ത് ചീഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. ഒരു മോശമല്ലേ? ഒരു വിഷമല്ലേ? പക്ഷെ ഇതൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കാൻ പറ്റണം. ഞാനിങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളൂ. എനിക്ക് ഗുണമുണ്ടായി, നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടാവണല്ലോ. അവനങ്ങനെയാക്കാം. ഓ